ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാമിത്വ പദ്ധതിക്ക് കീഴിൽ 65 ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ ഇന്ന് വിതരണം ചെയ്യും. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഈ മാസം 31 ആരംഭിക്കും. കേന്ദ്ര ബജറ്റ് അടുത്ത മാസം 1. പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർ രജിസ്ട്രേഷൻ പ്രക്രിയ കാര്യക്ഷമമാക്കാൻ കേന്ദ്രം നിയമം ഭേദഗതി ചെയ്തു. പാറശാല ഷാരോൺ വധക്കേസിലും മണ്ണാർക്കാട് നബീസ വധക്കേസിലും ശിക്ഷാവിധി ഇന്ന്. ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമിഫൈനലിൽ. ഐഎസ്എൽ ഫുട്ബോളിൽ വൈകിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാമിത്വ പദ്ധതിക്ക് കീഴിൽ 65 ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 50,000 ഗ്രാമങ്ങളിലെ ഗുണഭോക്താക്കൾക്കാണ് പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
നൂതന ഡ്രോൺ സാങ്കേതിക വിദ്യയിലൂടെ സർവേ നടത്തി വീടുകൾക്ക് അവകാശ രേഖ നൽകി ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക വികസനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് 2020 സ്വാമിത്വ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കുറയ്ക്കാനും ഗ്രാമീണ മേഖലകളിൽ മെച്ചപ്പെട്ട സ്വത്ത് മൂല്യനിർണയത്തിനും വസ്തുനികുതി ശേഖരണത്തിനും സ്വാമിത്വ പദ്ധതി സഹായകമാകും. 150,000 വില്ലേജുകൾക്കായി ഏകദേശം 2,25,00,000 പ്രോപ്പർട്ടി കാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിരവധി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഡ്രോൺ സർവേ ഇതിനകം പൂർത്തിയായി. 317,000 ഗ്രാമങ്ങളിലാണ് ഡ്രോൺ സർവേ പൂർത്തിയായത്. ലക്ഷ്യമിട്ടതിന്റെ 92%.
പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഈ മാസം 31 ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. സാമ്പത്തിക സർവേ അന്ന് ലോക്സഭയിൽ സമർപ്പിക്കും. അടുത്ത മാസം 1 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അടുത്ത സാമ്പത്തിക വർഷത്തെ പൊതുബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിക്കും. ഫെബ്രുവരി 13 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യപാദം. രണ്ടാം പാദം മാർച്ച് 10 മുതൽ ഏപ്രിൽ 4 വരെയാണ്. പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർ രജിസ്ട്രേഷൻ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമം ഭേദഗതി ചെയ്ത് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്നലെ പ്രാബല്യത്തിൽ വന്ന മാറ്റമനുസരിച്ച് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർ രജിസ്ട്രേഷനുകൾ പൂർണ്ണമായും ഓൺലൈനായിട്ടായിരിക്കും. മന്ത്രാലയം തന്നെയായിരിക്കും ഇതിന്റെ രജിസ്ട്രേഷൻ അതോറിറ്റി. നേരത്തെ പ്രാദേശിക കേബിൾ ഓപ്പറേറ്ററുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഓഫ്ലൈൻ രീതിയിലാണ് രജിസ്ട്രേഷൻ പ്രക്രിയ നടത്തിയിരുന്നത്. അപേക്ഷകന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. രജിസ്ട്രേഷൻ കാലാവധി 5 വർഷമായും വർദ്ധിപ്പിച്ചു. രജിസ്ട്രേഷനും പുതുക്കുന്നതിനും പ്രോസസിംഗ് ഫീ 5,000 രൂപയായിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ ഇലക്ട്രിക് വാഹന വ്യവസായത്തെ ലോകത്തിന്റെ മുൻനിരയിലെത്തിക്കാൻ ശ്രമങ്ങൾക്ക് വേഗം കൂട്ടണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ മൊബിലിറ്റി എക്സ്പോ 2025 കോമ്പോണൻസ് ഷോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മറ്റ് രാജ്യങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഇലക്ട്രിക് വാഹന സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാകണമെന്നും ഗോയൽ പറഞ്ഞു. പുതിയതും നിലവിലുള്ളതുമായ എല്ലാ അക്കൌണ്ടുകളിലും സേഫ് ലോക്കറുകളിലും നോമിനിയുടെ വിവരം ഉറപ്പാക്കാൻ റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഭൂരിഭാഗം അക്കൌണ്ടുകളിലും നോമിനേഷൻ ഇല്ലാത്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിക്ഷേപകൻ മരണപ്പെട്ടാൽ കുടുംബാംഗങ്ങൾക്ക് എളുപ്പത്തിൽ തുക ലഭ്യമാക്കുന്നതിനാണ് നോമിനേഷൻ സംവിധാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 118 പതിപ്പാണിത്. ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ 50-ാം വാർഷികം ഇന്ന് കോഴിക്കോട്ട് ആഘോഷിക്കും. വൈകിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഉദ്ഘാടനം ചെയ്യും. പി എസ് ശ്രീധരൻപിള്ളയുടെ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വിലയിരുത്തി 60 പ്രമുഖ വ്യക്തികൾ എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ച് തയ്യാറാക്കിയ സുവനീറിന്റെ പ്രകാശനവും ഗവർണർ നിർവഹിക്കും. കണ്ണൂർ രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കെയ്റോസിന്റെ രജത ജൂബിലി ആഘോഷം ഇന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. ആദ്യ ഭവനത്തിന്റെ താക്കോൽദാനം കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എൻ ഷംസീറും സുവനീർ പ്രകാശനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും നിർവഹിക്കും. ജന്മഭൂമി ദിനപത്രത്തിന്റെ കണ്ണൂർ എഡിഷൻ 18-ാം വാർഷികാഘോഷവും പി പി മുകുന്ദൻ സ്മരണികയായ വന്ദേ മുകുന്ദം പുസ്തക പ്രകാശനവും രാവിലെ കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. കഞ്ചിക്കോട് പുതുതായി എഥനോൾ നിർമ്മാണ പ്ലാന്റ് ആരംഭിക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയതിനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ കഴമ്പില്ലെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ഗവൺമെന്റിന് സമർപ്പിച്ച ഒരു നിക്ഷേപക നിർദ്ദേശത്തിൽ നിയമാനുസൃത നടപടികളാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിജ്ഞാന സമൂഹത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് തുല്യനീതി ലഭ്യമാകണമെങ്കിൽ അവർക്ക് തൊഴിലുറപ്പാക്കണമെന്നും അക്കാര്യത്തിൽ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പും ന്യൂനപക്ഷ കമ്മീഷനും കേരള നോളജ് ഇക്കോണമി മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന സമന്വയം പദ്ധതിയുടെ ഭാഗമായി ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്ലസ്റ്റർ രൂപീകരണ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തെ നടുക്കിയ രണ്ട് കൊലപാതക കേസുകളിൽ കോടതികൾ ഇന്ന് വിധി പറയും. പാറശാല ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയും മണ്ണാർക്കാട് നബീസ വധക്കേസിൽ പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയുമാണ് വിധി പ്രഖ്യാപിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി നെയ്യാറ്റിൻകര സ്വദേശി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഷാരോണിന്റെ കാമുകി ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മലകുമാർ നായരും കുറ്റക്കാരാണെന്ന് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഗ്രീഷ്മയുടെ അമ്മയും രണ്ടാം പ്രതിയുമായ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയച്ചു. 2022 ഒക്ടോബർ 14 ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയെന്നാണ് കേസ്. തുടർന്ന് അവശനിലയിലായി ഷാരോണിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ഒക്ടോബർ 25 മരിക്കുകയുമായിരുന്നു. നോമ്പുകഞ്ഞിയിൽ വിഷം കലർത്തി നൽകി തോട്ടര സ്വദേശി നബീസയെ കൊലപ്പെടുത്തിയ കേസിൽ നബീസയുടെ മകളുടെ മകൻ ബഷീറും ഭാര്യ ഫസീലയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. നേരത്തെ ഭർത്തൃപിതാവിനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഫസീലയെ കോടതി 5 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു. 2016 ജൂൺ 24 നബീസയുടെ മൃതദേഹം ആര്യമ്പാവ് ഒറ്റപ്പാലം റോഡിൽ നായാടിപ്പാറയ്ക്ക് സമീപം റോഡരികിൽ നിന്ന് കണ്ടെത്തിയത്.
ന്യൂഡൽഹിയിൽ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമിഫൈനലിൽ പ്രവേശിച്ചു. എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് ഇരു ടീമിന്റെയും സെമിഫൈനൽ പ്രവേശം. ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ക്വാർട്ടർ മത്സരത്തിൽ ശ്രീലങ്കൻ ടീമിനെ 40-100 പുരുഷ ടീം തോൽപ്പിച്ചത്. വനിതാ ടീം ബംഗ്ലാദേശിനെ 16-109 പരാജയപ്പെടുത്തി. ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഡബിൾസിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി സഖ്യം സെമിഫൈനലിൽ ഇന്ന് മലേഷ്യൻ ജോഡികളെ നേരിടും. വൈകിട്ട് ന്യൂഡൽഹിയിലെ കെ ഡി ജാദവ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ ക്വാർട്ടർ ഫൈനലിൽ ദക്ഷിണ കൊറിയൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരിക്കും. കൊച്ചിയിൽ വൈകിട്ട് 5:30 നടത്തുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. മറ്റൊരു മത്സരത്തിൽ ഹൈദരാബാദ് FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 5:00 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ ജംഷഡ്പൂരിൽ ജംഷഡ്പൂർ FC മോഹൻ ബഗാൻ മത്സരം ഓരോ ഗോൾ വഴങ്ങി സമനിലയിൽ പിരിഞ്ഞു. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് തോൽവി. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നാംധാരി FCയോട് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഗോകുലം കേരള പരാജയപ്പെട്ടത്. ഗോകുലം അടുത്ത ഹോം മത്സരത്തിൽ വെള്ളിയാഴ്ച ഇന്റർകാശി FCയെ നേരിടും. കണ്ണൂർ പഴയങ്ങാടി KSTP റോഡിൽ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോയാത്രക്കാരായ 2 സ്ത്രീകൾ മരിച്ചു. കല്യാശ്ശേരി കണ്ണപുരം ഇരുണാവ് റോഡിന് സമീപത്തെ റഷീദ, കണ്ണപുരം കോളനി റോഡിലെ അലീമ എന്നിവരാണ് മരിച്ചത്. പാപ്പിനിശ്ശേരിക്കാട്ടിലെ പള്ളിമഖാം ഉറൂസ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നവരാണ് ഇന്നലെ വൈകിട്ട് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചിയത്തിന് സമീപം ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് സ്ത്രീ മരിച്ചു. കാവല്ലൂർ സ്വദേശി ദാസിനിയാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 26 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 9 കുട്ടികളെ SAT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം. പെരുങ്കടവിള കാവല്ലൂർ കിഴാറു ഭാഗത്ത് നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്ര പോയ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിൽ നിർത്തിയിട്ട സിമന്റ് വാഗണിന് മുകളിൽ കയറി ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. കാട്ടാമ്പള്ളി കൊല്ലറത്തിക്കൽ നിഹാലാണ് മരിച്ചത്. ആലപ്പുഴ ചേർത്തല പൂച്ചാക്കലിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൈക്കാട്ടുശ്ശേരി പുറമട കേളംപറമ്പിൽ ജോസി ആന്റണി എന്ന മാത്തച്ഛനാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റെഡ്ക്രോസ് ഇടുക്കി ജില്ലാ ചെയർമാനും DCC ജനറൽ സെക്രട്ടറിയുമായ TS ബേബി അന്തരിച്ചു. അദ്ദേഹത്തിന് 77 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 3:00 കട്ടപ്പന സെയിന്റ് ജോർജ് ഫൊറാന പള്ളിയിൽ നടക്കും. കോട്ടയം ജില്ലയിലെ ഒരു സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയെ അതേ ക്ലാസ്സിലെ 7 വിദ്യാർത്ഥികൾ ചേർന്ന് ഉപദ്രവിക്കുകയും വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറോടും റിപ്പോർട്ട് തേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാമിത്വ പദ്ധതിക്ക് കീഴിൽ 65 ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ ഇന്ന് വിതരണം ചെയ്യും. പാർലമെന്റ് ബജറ്റ് സമ്മേളനം 31 ആരംഭിക്കും. കേന്ദ്ര ബജറ്റ് 3 പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർ രജിസ്ട്രേഷൻ പ്രക്രിയ കാര്യക്ഷമമാക്കാൻ കേന്ദ്രം നിയമം ഭേദഗതി ചെയ്തു. പാറശാല ഷാരോൺ വധക്കേസിലും മണ്ണാർക്കാട് നബീസ വധക്കേസിലും ശിക്ഷാവിധി ഇന്ന്. ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമിഫൈനലിൽ. ISL ഫുട്ബോളിൽ വൈകിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @ARNews_കാലിക്കറ്റ് എന്ന X ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.